Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
കേനേഷിതം പതതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രീതിയുക്തഃ കേനേഷിതം വാചമിമാം വദന്തി ശ്രോത്രം കവദേവോ യുനക്തി കേന പ്രാണോ യുക്തോ നിയുക്ത പ്രേരിത സൻ പ്രേതി ഗച്ഛതി സ്വവ്യാപാരം പ്രതി. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ചോദ്യം. മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു. അതിന് മനസ്സിന്റെ പ്രവർത്തന വിശേഷങ്ങളോ അല്ലെങ്കിൽ പ്രാണന്റെ പ്രവർത്തന വിശേഷങ്ങളോ കുറിച്ചോ അറിയാൻ വേണ്ടിയല്ല ചോദിക്കുന്നു. പിന്നെ പ്രവർത്തന രീതികളെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല. അതിന് പിന്നിലുള്ള എന്താണ്? മനസ്സിന്റെയും പ്രാണന്റെയും പ്രവൃത്തിക്ക് പിന്നിലുള്ള എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കുന്ന ആളിന് മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും. മുമ്പ് പറഞ്ഞല്ലോ, വ്യുത്പന്നനായ ഒരു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരിക്ക് ബോധമുള്ള ഒരുവനാണ് ചോദിക്കുന്നത്. അതൊക്കറിയാം, മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു, പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയാണ്. അത് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. മനസ്സിലാക്കേണ്ടത് എന്തൊന്നിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തപ്പോ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രാണന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കൂടുതൽ ചർച്ച ചെയ്തു. അല്ലാതെ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയുമാണ്. മനനത്തിന്റെ രീതി തന്നെ അതാണ്. സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകും. പ്രത്യക്ഷമായ വിഷയങ്ങളിൽ നിന്നും അതീന്ദ്രിയമായ വിഷയങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത്. മനസ്സിന്റെ പ്രവർത്തനം എന്തെന്നറിയാതെ ആ പ്രവർത്തനങ്ങൾക്ക് എന്താണ് കാരണമായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന അർത്ഥമുണ്ട്. പ്രാണന്റെ പ്രവർത്തനം അറിയാതെ അതറിഞ്ഞതുപോലെ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കാരണം എന്താണോ എന്ന് ചോദിക്കുന്നതിനും ഇനി കഴമ്പില്ല. അപ്പൊ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം, മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനം. അതുകൊണ്ടാണ് അത് വേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചത്. അത്രയെങ്കിലും നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. മറ്റ് ഉപനിഷത് ഭാഗങ്ങളിലും മറ്റും ഈ വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു. അതിന്റെ ചർച്ചകൾ കൂടുതലും ദൃഢകാരുണ്യത്തിനും ഛാന്ദോഗ്യത്തിലൊക്കെ വരുന്നുണ്ട്. മനയേവ പ്രാണ, പ്രാണയേവ മന, ശ്രുതിയിൽ തന്നെ പറയുന്നു മനസ്സ് തന്നെയാണ് പ്രാണൻ, പ്രാണൻ തന്നെയാണ് മനസ്സ്. ആധ്യാത്മിക പ്രാണനെ കുറിച്ചും ആധ്യാത്മിക മനസ്സിനെ കുറിച്ചും പറയുന്നതാണ്. ഇവിടെ രണ്ട് ചോദ്യമായിട്ട് ചോദിച്ചു, എന്താണ് മനസ്സിനെ പ്രേരിപ്പിക്കുന്നത്, എന്താണ് പ്രാണനെ പ്രേരിപ്പിക്കുന്നത്. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ ഇതിന് രണ്ട് ചോദ്യം, ഒരു ചോദ്യം മതിയല്ലോ. അതിന് കാരണമുണ്ട്. കാരണം ഇത് ഇതിന്റെ പ്രവർത്തനം രണ്ട് തരത്തിലാണ്. മനസ്സിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രകാശിപ്പിക്കുക, പ്രാണന്റെ ജോലി എന്ന് പറയുന്നത് സ്പന്ദനം, ചലനം. രണ്ടിന്റെയും പ്രത്യേകത. അഗ്നി, അഗ്നിയിൽ രണ്ട് ധർമ്മം നമ്മൾ കാണും. ഒരു ദീപം പ്രകാശിക്കുമ്പോൾ അത് ജ്വലിക്കുകയും ചെയ്യും. ജ്വലനം എന്ന് പറയുന്നതിന്റെ സ്പന്ദനം, ദീപത്തിൽ നോക്കിയാൽ കാണാം. അല്ല, അതിന്റെ ചലനം എന്ന് വേണമെങ്കിലും പറയാം. സൂര്യൻ ജ്വലിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രകാശിക്കുന്നു, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നു. അസമയത അവിടെ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ സഞ്ചാരം അതാണ് അതിന്റെ സ്പന്ദനം എന്ന് പറയുന്നത്. ഈ സ്പന്ദനം പ്രാണന്റെ പ്രവൃത്തിയാണ്. പ്രകാശനം അല്ലെങ്കിൽ പ്രകാശിപ്പിക്കൽ മനസ്സിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാണനെയും മനസ്സിനെയും വേർതിരിക്കാൻ വയ്യാത്ത, ദീപത്തിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രകാശത്തെയും അതിന്റെ സ്പന്ദനത്തെയും വേർതിരിക്കാൻ പറ്റും. അത് വേർതിരിച്ചെടുക്കാൻ പറ്റും, അഭേദ്യമായിരിക്കും. അത് ആ ദീപത്തിന്റെ തന്നെ സ്വഭാവമാണ്. അതിന് പ്രകാശമുണ്ട്, ചൂട് ഉഷ്ണം അതുണ്ട്, ചലനമുണ്ട്. ഇതെല്ലാം അതിന്റെ സ്വരൂപമായിരിക്കും. അതുപോലെ തന്നെ മനസ്സിന്റെ സ്വരൂപമായിരിക്കുന്നു പ്രാണൻ. മനസ്സിലെങ്ങനെയാണ് പ്രാണൻ മനസ്സിനോട് ചേർന്നിരിക്കുന്നത്? പ്രാണൻ മനസ്സ് പ്രകാശത്തെ പോലെ തന്നെ പ്രകാശം പ്രകാശിപ്പിക്കുന്നു, സൂര്യൻ പ്രകാശിപ്പിക്കുന്നു. അതുപോലെ മനസ്സ് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ അത് പ്രകാശിപ്പിക്കുന്നു. മനസ്സ് തന്മാത്ര രൂപത്തിലുള്ളതാണ്. എന്നാലും പറഞ്ഞു, അതിൽ മാറ്റം വരുന്നു. തന്മാത്ര രൂപത്തിലിരിക്കുന്ന മനസ്സ് നമുക്ക് പ്രത്യക്ഷമല്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മനസ്സ് നമുക്ക് പ്രത്യക്ഷമാണ്. അപ്പൊ മനസ്സിന് ഒരു മിശ്രീകരണം അത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നു. അപ്പൊ മനസ്സ് തന്നെ തന്മാത്ര രൂപത്തിലുള്ള മനസ്സ് തന്നെ കുറച്ചുകൂടി സ്ഥൂലത പ്രാപിക്കുന്നു. അത് വിഷയ സംബന്ധത്തിന് വേണ്ടിയിട്ടാണ്. വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് കൂടുതൽ സ്ഥൂലമാകും. വിഷയങ്ങളോളം സ്ഥൂലമാകത്തില്ല, പക്ഷെ അത് കൂടുതൽ സ്ഥൂലമാകും. അതേ സ്ഥൂലത പ്രാണന് സംഭവിക്കും. പ്രാണനും മനസ്സും സ്ഥൂലമാകും. അവിടെ നമുക്ക് പ്രാണനും മനസ്സും പ്രത്യക്ഷമാകും. നമുക്ക് രണ്ടും പ്രത്യക്ഷമാണ്. മനസ്സ് പ്രത്യക്ഷമാകുന്ന എങ്ങനെ? അറിവിന്റെ രൂപത്തിൽ. എല്ലാത്തിനെയും അറിയുന്നു. ആരറിയുന്നു? മനസ്സാണ്. മനസ്സ് തന്നെ വിഷയിയായും വിഷയമായും നിൽക്കുന്നു. അറിയുന്നവനായും അറിവിന്റെ വിഷയമായും മനസ്സ് തന്നെ നിൽക്കുന്നു. മനസ്സ് തന്നെ മനസ്സിനെ അറിയുന്നു. ഇവിടെ മനസ്സിൽ അറിവ് മാറി മാറി വരുന്നു. ഒരറിവിൽ മനസ്സ് നിൽക്കുന്നില്ല, മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അതിന് അദ്വൈതികളുടെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന വൃത്തി, മനസ്സിന്റെ മാറ്റം അല്ലെങ്കിൽ പരിണാമം, അതിനാണ് വൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം മലയാളത്തിലെ വൃത്തിയല്ല, ശുചിത്വമല്ല, പരിണാമം. ഇവിടെ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന വൃത്തി, ശുചിത്വം അതല്ല, അതിന്റെ പരിണാമം. ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഒരു സ്ഥലത്ത് ഞാൻ ഒരാളോട് മനസ്സിന്റെ വൃത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, മനസ്സെങ്ങനെ വൃത്തിയുള്ളതാകും, അത് മലിനമാണല്ലോ എന്ന് ചോദിച്ചു. വൃത്തി, അതിന്റെ പരിണാമം, മാറ്റം. അപ്പോൾ ആ പരിണാമം, മാറ്റം, മാറ്റം എന്ന് പറയുന്നത് എന്താണോ അത് പ്രകാശിപ്പിക്കൽ എന്ന് പറയുന്ന അതിന്റെ ധർമ്മത്തിൽ നിന്നും വേറിട്ട ഒന്നാണ്. പ്രകാശിപ്പിക്കുക എന്ന് വെച്ചാൽ വസ്തുക്കളെ അറിയുക, മനസ്സുകൊണ്ട് അറിയുക. പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നു. മാറുക എന്ന് പറയുന്നത് എന്താണ്? അത് സ്പന്ദനമാണ്. പരിണാമം, സ്പന്ദനം, ചലനം, വൃത്തി, ഇത് പ്രാണധർമ്മമാണ്. എവിടെ സ്പന്ദനമുണ്ടോ അവിടെ പ്രാണനുണ്ട്. അത് സ്ഥൂലഭൂതങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളതിനെ പറയും എനർജി, ഊർജം എന്ന് പറയും. ആണ് രണ്ടും തമ്മിലുള്ള ബന്ധം. മനസ്സിൽ അത് നിൽക്കുമ്പോൾ അത് പ്രാണൻ തന്നെ. എന്തുകൊണ്ട്? അത് തന്മാത്ര തലത്തിലുള്ളതാണ്, തന്മാത്രകളുടെ വിശീകരണത്തിൽ സംഭവിക്കുന്നതാണ്. മനസ്സ് പ്രകാശരൂപത്തിലേ ഇരിക്കുന്നുള്ളു. വിഷയങ്ങൾ അങ്ങനെയല്ല, അത് കഠിനമായി തമോ രൂപത്തിലിരിക്കുന്നു. അതുകൊണ്ടാണ് മനസ്സ് വേണ്ടിവരുന്നതിനെ പ്രകാശിപ്പിക്കുന്നത്. രൂപം സ്വയം പ്രകാശിക്കുന്നില്ല, രസം പ്രകാശിക്കുന്നില്ല, ഗന്ധം പ്രകാശിക്കുന്നില്ല, പക്ഷെ മനസ്സ് അതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ട്. മനസ്സവിടെ വേണ്ടി വരുന്നു. എന്തുകൊണ്ട്? രണ്ടും രണ്ട് രൂപത്തിലായിപ്പോയി. രൂപരസഗന്ധങ്ങൾ ബാഹ്യമായി സ്ഥൂല രൂപത്തിലായി, അതിന് പ്രകാശിക്കാൻ കഴിയില്ല. മനസ്സങ്ങനെയല്ല, ദീപത്തെ പോലെ അത് പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടത്? സൂക്ഷ്മമായതുകൊണ്ട്, തന്മാത്രാ തലത്തിലുള്ളതുകൊണ്ട്. പക്ഷെ അത് കേവലം തന്മാത്രയല്ല. എന്തുകൊണ്ട്? അതിൽ ഒരു മിശ്രീകരണം, ഒരു കൂടിച്ചേരൽ സംഭവിച്ചു. ശബ്ദസ്പർശ രൂപരസഗന്ധ തന്മാത്രകളെല്ലാം അവിടെ കൂടിക്കലർന്നിരിക്കുന്നു. അത് അങ്ങനെ കൂടിക്കലർന്നതുകൊണ്ട് തന്നെ ബാഹ്യമായ സ്ഥൂലമായ ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങളെ, ഭൂതങ്ങളെ അതിനെ പ്രകാശിപ്പിക്കാനും കഴിയും. മനസ്സ് ശബ്ദാത്മകമായതുകൊണ്ട് അതിന് ശബ്ദത്തെ പ്രകാശിപ്പിക്കും, അത് രൂപാത്മകമായതുകൊണ്ട് രൂപത്തെ പ്രകാശിപ്പിക്കും, രസാത്മകമായത് രസത്തെ പ്രകാശിപ്പിക്കും, ഗന്ധാത്മകമായത് ഗന്ധത്തെ പ്രകാശിപ്പിക്കും. പക്ഷെ ഈ ഒന്നിനും ഇതിന് സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറയും മനസ്സ് മാറിപ്പോകുന്നു, മനസ്സ് ചലിക്കുന്നു, മനസ്സെല്ലാത്തിനെയും അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റം അല്ലെങ്കിൽ ഈ സ്പന്ദനം, അത് പ്രാണധർമ്മമാണ്. അങ്ങനെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അതാണ് പ്രാണൻ നമ്മൾ അറിയുന്നത്. മനസ്സിൽ നിന്ന് വേർപെടുത്താൻ വയ്യാതെ നമ്മൾ പ്രാണനെ അറിയുന്നു. അപ്പോൾ മനസ്സ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രാണനും അതിനോടൊപ്പം ഉണ്ട്. പ്രാണനും അല്ലെങ്കിൽ പ്രാണധർമ്മം, അതും അതിനോടൊപ്പം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നെന്ന് പറയുന്നത്? കാരണം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, തന്മാത്രകളാണ്. അതതിന്റെ സാത്വിക ഭാവത്തിൽ പ്രകാശിക്കുമ്പോൾ രാജസ്വഭാവത്തിൽ സ്പന്ദിക്കും. അതുകൊണ്ടാണ് ഈ തന്മാത്രകളുടെ സമഷ്ടി സാത്വിക ഭാവമാണ് മനസ്സെന്നും സമഷ്ടി രാജസ്വഭാവമാണ് പ്രാണനെന്നും പറയുന്നത്. ഒന്നായിരിക്കുന്നു ഇതെല്ലാം. ഈ വിശേഷതകളെല്ലാം വരുന്നത് ഈ സ്ഥൂല ബന്ധം അതിന് വരുന്നുകൊണ്ടാണ്. അത് വീണ്ടും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വൈദ്യുതി പ്രകാശമായും ചലനമായും മാറുന്നു. ഒരു അത് ബാഹ്യമായ ഊർജം, അത് ബൾബിലേക്ക് വരുമ്പോൾ അത് പ്രകാശമായി മാറും, ഫാനിൽ വരുമ്പോൾ അത് ചലനമായും മാറും, അങ്ങനെ പലതായും മാറും. ഒന്ന് തന്നെ ഊർജത്തിന് രൂപാന്തരം സംഭവിക്കും. അതുപോലെ തന്നെ ഒരേ തന്മാത്രകൾ തന്നെ മനസ്സായി മാറുന്നു, പ്രാണനായി മാറുന്നു. അത് കഴിഞ്ഞ് അത് കൂടുതൽ സ്ഥൂലഭാവത്തെ പ്രാപിച്ച് ബാഹ്യമായ രൂപരസഗന്ധ വിഷയങ്ങൾ അങ്ങനെ മാറുന്നു. ആ ബാഹ്യമായിരിക്കുന്ന സ്ഥൂല വിഷയങ്ങളോട് ഇതിന് സംബന്ധം വരുമ്പോൾ മനസ്സും ആപേക്ഷികമായി സ്ഥൂലതയെ പ്രാപിക്കും. അങ്ങനെ പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ അറിയും. മനസ്സിനെ അറിയുന്നുണ്ടോ? മനസ്സിനെ അറിയാത്ത ആരും, മനസ്സിന്റെ മാറ്റത്തെ ചലനത്തെ അറിയാത്ത ആരും. ഇനി അതേ മനസ്സ് ആ പ്രാണനും ഈ ശരീരത്തോട് ബന്ധപ്പെടുമ്പോൾ അത് ഊർജമായി മാറുന്നു. കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണും, അതിന് മനസ്സ് വേണം. അദ്വൈതികളിൽ ചിലർ പറയുന്നു മനസ്സ് കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നു എന്നാണ്. അങ്ങനെ പറയുന്നതിനും തെറ്റില്ല. എന്തുകൊണ്ട്? മനസ്സ് വ്യാപകമാണ്. വ്യാപകമായിരിക്കുന്ന മനസ്സിനെവിടെയും പോകാം. സൂക്ഷ്മവുമാണ്. വ്യാപകവും സൂക്ഷ്മമായിരിക്കുന്നതിന് വ്യാപകമാകാൻ പറ്റും. അപ്പം അത് പുറത്തു പോകുന്നോ അകത്തേക്ക് പോകുന്നോ എന്ത് പറഞ്ഞാലും ശരി. അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ ഗോളകം ബാഹ്യമായ ചക്ഷു അവിടെ വേണം, അല്ലെങ്കിൽ കണ്ണ് വേണം. അതിലൂടെ അത് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. അവിടെ സ്ഥൂല ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിച്ചാലേ അതൊക്കെ സംഭവിക്കും, അല്ലാതെ സാധ്യമല്ല. അപ്പോൾ പ്രാണൻ രൂപാന്തരം പ്രാപിക്കുന്നു, ശരീരത്തിലേക്ക് വരും, അത് ഊർജമായിട്ട് മാറുന്നു, കണ്ണടയ്ക്കുന്നു, തുറക്കുന്നു. ഇതൊക്കെ പ്രാണധർമ്മങ്ങൾ. കർമ്മേന്ദ്രിയങ്ങളുടെ ഈ ഗോളകങ്ങളുടെയും എന്നുവെച്ചാൽ ഓരോ ഇന്ദ്രിയങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം സ്ഥൂലമായുള്ള പ്രവർത്തനങ്ങൾ, കൈയിന്റെ ധർമ്മം, കാലിന്റെ ധർമ്മം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം പ്രാണസ്പന്ദനത്തെ ആശ്രയിച്ചാണ്. സ്ഥൂലമായി വരുമ്പോൾ അത് ഊർജസ്പന്ദനമായിട്ട് മാറും. നമ്മുടെ സ്ഥൂല ശരീരത്തിന് മുഴുവൻ, എന്നുവെച്ചാൽ തലച്ചോറിൽ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ കോശങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഊർജസ്പന്ദനങ്ങൾ, അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈ പ്രാണന് സ്ഥൂല ബന്ധം വരുന്നുകൊണ്ടാണ് ഈ ഊർജസ്പന്ദനം സംഭവിക്കുന്നത്. മനസ്സിന് സ്ഥൂല ബന്ധം ഉണ്ടാകുമ്പോൾ വിഷയഗ്രഹണം ഉണ്ടാകും, പ്രകാശം, ജ്ഞാനം ഉണ്ടാകും. പ്രാണന് ഈ സ്ഥൂല ബന്ധം ഉണ്ടാകും, ഊർജസ്പന്ദനം സംഭവിക്കുന്നു. അതാണ് ശരീരത്തിനും മറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനങ്ങൾ, അഭേദമായിട്ടുള്ള പ്രവർത്തനം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതാണ് ചോദ്യം. അത് സൂക്ഷ്മമായി ചിന്തിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സമാധാനം പറഞ്ഞതൊന്നും സ്വയം സംഭവിക്കുന്നതല്ല. സ്വയം സംഭവിക്കാൻ സാധ്യം. ഒന്നിൽ ഒരിക്കലും സ്വയം ഒരു മാറ്റം സംഭവിക്കത്തില്ല. ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും നിമിത്തം ഉണ്ടായാലേ പറ്റും. ഈ പ്രപഞ്ചത്തിൽ ഒന്നിലും അങ്ങനെ സംഭവിക്കത്തില്ല. ഒരു നിമിത്തം കൂടാതെ മാറ്റം സംഭവിക്കത്തില്ല. നിമിത്തം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ബാഹ്യമായി വരണം, പുറമേ നിന്ന് വരണം നിമിത്തം. നിമിത്തം കൂടാതെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പിതാവില്ലാതെ പുത്രനുണ്ടാകണം, അങ്ങനെയല്ല സംഭവിക്കണം. ബാഹ്യമായ നിമിത്തങ്ങളിലൂടെ മാറ്റം സംഭവിക്കത്തുള്ളൂ. മനസ്സ് സദാ മാറിക്കൊണ്ടിരിക്കുന്നു, അതാണ് അറിവ് മാറി മാറി വരുന്നത്. പ്രാണനും മാറിക്കൊണ്ടിരിക്കുന്നു, അതാണ് മനസ്സിന്റെ ചലനം നമ്മൾ അറിയുന്നത്, ആ മാറ്റം നമ്മൾ അറിയുന്നു. ഈ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടായിരിക്കണം. അതാണ് മാറ്റം സംഭവിക്കുന്നതിന് പിന്നിൽ മറ്റൊന്നുണ്ടായിരിക്കണം. അത് മാറ്റമുള്ളതാണോ മാറ്റമില്ലാത്തതാണോ എന്നുള്ള രണ്ടാമത്തെ വിഷയം. സാറിന് എന്താണോ മാറുന്നതിനെ ആശ്രയിച്ച് മറ്റു മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പിതാവും നശിക്കുന്നതാണ്, പുത്രനും നശിക്കുന്നതാണ്, കുലാലനും നശിക്കുന്നതാണ്, ഘടവും നശിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ മാറ്റം പരസ്പരം ആശ്രിതമായിട്ടാണ് സംഭവിക്കുന്നത്. എല്ലാത്തിനും മാറ്റം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കും. ഭൗതികവാദം അവിടെയാണ് പറയുന്നത്, പരസ്പരം വൈരുദ്ധ്യങ്ങളെ ആശ്രയിച്ച് വൈരുദ്ധ്യം നിലനിൽക്കുന്നു. ഒന്നിനും സ്ഥായി ഭാവമില്ല. അത് ശരിയാണ്, ഭൗതികത്തെ സംബന്ധിച്ചത് ശരിയാണ്. മാറ്റങ്ങൾ പരസ്പരം നിൽക്കുന്നു, സർവവും ആപേക്ഷികമാണ്. ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്നിൽ നിൽക്കുന്നു. അത് മനസ്സിലും പ്രാണനിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. പരസ്പര ആപേക്ഷികമായി അത് നിൽക്കുന്നു. അത്രയും ഇവിടെ ചോദിക്കുന്ന ജിജ്ഞാസുവിന് മനസ്സിലായി. ഇവിടെ ചോദിക്കുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഈ മാറ്റങ്ങൾക്കെല്ലാം ആശ്രയമായി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ്? അത് മാറുന്നതാണോ മാറാത്തതാണോ? അത് രണ്ടാമത്തെ ചോദ്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവിടെ ശ്രുതിയിൽ സമാധാനം പറയുന്നതും ഭാഷ്യകാരൻ അതിനെ വ്യാഖ്യാനിക്കുന്നതും. കേനപ്രാണോ യുക്ത നിയുക്ത പ്രേരിതഹസ്തൻ പ്രേരിതീച്ചതി സ്വവ്യാപാരം. പ്രാണവ്യാപാരങ്ങൾ ആരുടെ പ്രേരണ കൊണ്ടാണ് നടക്കുന്നത്? പ്രേരണ എന്ന് പറഞ്ഞാൽ ഇവിടെ സാന്നിധ്യം എന്നാണ്. അല്ലാതെ പ്രേരണ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വ്യാപാരമാണ്. പ്രേരണ മനസ്സാണ് പ്രേരിപ്പിക്കുന്നത്. പറഞ്ഞല്ലോ, മനസ്സിനെ പ്രേരിപ്പിക്കാൻ മനസ്സ് മാത്രം മതിയോ? അതിന് പറയും അനവസ്ഥാദോഷം. മനസ്സിനെ മനസ്സ് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ ആര് പ്രേരിപ്പിക്കുന്നു? അപ്പൊ പ്രേരണയ്ക്കൊരു തുടക്കമില്ലാതെ വരും. അത് ചില പ്രേരണ എന്ന് പറയുന്നത് സംഭവിക്കാതെ വരും. അപ്പൊ ഇവിടെ പ്രേരണയുടെ അർത്ഥം എന്താണ്? സാന്നിധ്യം.